2020 മാർച്ച് 27 വെള്ളിയാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന് കൊറോണ കാലത്തെ മലയാളി ജീവിതം. ഓർത്താൽ മലയാളിക്ക് കരച്ചിൽ വരും. ഈ കൊറോണ കാലത്ത് ഉപേക്ഷിക്കേണ്ടി വന്ന ശീലങ്ങൾ അക്കമിട്ടെഴുതിയാൽ ആദ്യത്തെ 5 എണ്ണത്തിലൊന്നാകും ബൊറോട്ടയും ബീഫും. ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും പൂട്ടി താഴിടാൻ പറഞ്ഞപ്പോൾ ആദ്യം പെരുമ്പറ കൊട്ടിയ ചങ്ക് ഹോട്ടൽ ഉടമയുടേതായിരിക്കില്ല, പൊറോട്ട അഡിക്റ്റായിപ്പോയ മാന്യ ഉപഭോക്താക്കളുടേതായിരിക്കും. ബ്രിട്ടീഷുകാരും ചീനക്കാരും വന്ന് കേരള ചരിത്രം ചവിട്ടിക്കുഴച്ചതിനേക്കാൾ വലിയ കുഴക്കലാണ് 3.5 പതിറ്റാണ്ട് കൊണ്ട് മലയാളിയുടെ നിത്യജീവിതത്തിൽ പൊറോട്ട നടത്തിയത്. കേരളത്തിന്റെ ദേശീയ ഭക്ഷണം, ഏത് ജില്ലയിലും ഏത് വഴിയോരത്തും 24 മണിക്കൂറും ലഭ്യമായ ഒരേ ഒരു വിഭവം. ചോറൂണ് കഴിഞ്ഞ പൈതൽ മുതൽ പരലോകം പോകാൻ പാസ്പോർട്ടെടുത്ത് കാത്തിരിക്കുന്ന വന്ധ്യ പിതാമഹന്മാർ വരെ ചാടി വീണ് ചൂസ് ചെയ്യുന്ന ഏക ഭക്ഷണം. സ്റ്റാർ ലെവൽ മുതൽ തട്ടുകട സെറ്റപ്പിൽ വരെ ചെന്ന് ധൈര്യപൂർവ്വം ഓർഡർ ചെയ്യാവുന്ന മോസ്റ്റ് ഫേവറേറ്റ് ഫുഡ് ഐറ്റം. ഇതിലും വലിയൊരു പദവി കിട്ടാനുണ്ടോ പൊറോട്ടയ്ക്ക്? അന്ത പൊറോട്ടയ്ക്കാണ് ഇന്ത മാതിരി ദുർഗതി. 2-4 ദിനത്തിൽ പൊറോട്ടയെ പമ്പയാറ് കടത്തുന്നതും കൊറോണ. ഹോ, പൊറോട്ടയെന്ന് കേട്ടാൽ മതി, അതിന്റെ ഒരു ചൂടും അടുക്കടുക്കായുള്ള ആ ഇരിപ്പും സോഫ്റ്റ് ക്യാരക്ടറും നാവിൽ തുള്ളി തുള്ളി വരും. കോമ്പിനേഷൻ ഐറ്റമായ ബീഫ് ഫ്രൈ കൂട്ടിനുണ്ടെങ്കിലോ 7-8 പൊറോട്ടയൊക്കെ കൂൾ കൂളായി ഉദരം പോകും. പുട്ടും പപ്പടവും ദോശയും കടലയും ഇഡ്ഡലിയും ചമ്മന്തിയും എന്നൊക്കെ മാത്രം മലയാളി അനുഭവിച്ചു ശീലിച്ച കോമ്പിനേഷൻ ഐറ്റംസിന്റെ പട്ടികയിലേക്ക് ചുമ്മാതങ്ങ് വന്നു കയറി കസേര പിടിച്ചിട്ട് ഇരിപ്പുറപ്പിക്കുകയായിരുന്നു പൊറോട്ടയും ബീഫും. വന്നു കണ്ടു കീഴടക്കി എന്നൊക്കെ പറയുന്നത് ഇതാണ് സാർ. തട്ടുകടയിൽ മാനുവൽ പൊറോട്ട മേക്കർ വിയർത്തൊലിച്ചു നിന്ന് പൊറോട്ടയടിക്കുന്നത് കാണാൻ തന്നെയുണ്ട് 1.5 ഹരം. കുഴച്ച മാവിന്റെ പരുവത്തിലാണ് ഇവൻ പൊതുജന സമക്ഷം പ്രത്യക്ഷപ്പെടുന്നതെങ്കിൽ മാവ് കുഴക്കൽ എന്ന അണിയറയിലെ കായിക പരിപാടിയെക്കുറിച്ച് അപവാദങ്ങൾ പലതാണ്. കിലോ കണക്കിന് മൈദ നിലത്തേക്ക് കുടഞ്ഞിട്ട് അതിനുമീതെ കയറി നിന്നാണത്രേ കുഴക്കൽ. ചൂടുവെള്ളം, എണ്ണ, നെയ്യ്, മുട്ട ഇത്യാദികൾ ഇടയ്ക്കിടെ പകർന്നുകൊടുക്കും. വാർക്കപ്പണിയേക്കാൾ കഷ്ടം പിടിച്ച ജോലിയായതുകൊണ്ട് പണിക്കാരൻ 5 മിനിറ്റിനകം വിയർത്തൊലിക്കും. മാവിലേക്ക് പ്രത്യേകം ഉപ്പ് ചേർക്കേണ്ട ആവശ്യം വരില്ലത്രേ. ഇതൊക്കെ അസൂയക്കാർ പറഞ്ഞുണ്ടാക്കുന്നതാണെന്ന് വിചാരിച്ചാൽ മതി. ഇനി കൺമുന്നിലെത്തിയാലോ, കുഴച്ച മാവ് കൈകൊണ്ട് പരുവപ്പെടുത്തി ചെറിയ ഉരുളകളായി മുറിച്ചെടുത്ത് കല്ലിൽ പരത്തി ഇരുകൈകൾ കൊണ്ടും പിടിച്ചൊരു വീശുണ്ട് മോനെ. ആ വീശലിന്റെ പവറാണത്രേ പൊറോട്ടയുടെ ടേസ്റ്റ് നിശ്ചയിക്കുന്നത്. വീശിപ്പറക്കുന്ന പൊറോട്ട കടലാസു പരുവത്തിൽ ചിറകുവെച്ച് കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും കല്ലിലേക്ക്. പിന്നെയാണ് പൊറോട്ട ചുറ്റുന്ന മാജിക്. കല്ലിൽ തിരിച്ചും മറിച്ചുമിട്ട് പാകമാകുമ്പോൾ ചട്ടുകം കൊണ്ട് കോരിയെടുത്ത് മേശപ്പുറത്തിട്ട് 2 കൈകൊണ്ടും പൊറോട്ടയുടെ സർവ്വദിശയിൽ നിന്നും അടിയോടടി. അപ്പോഴാണ് ഇവൻ തട്ടുതട്ടായി രൂപപ്പെട്ട് സാക്ഷാൽ പൊറോട്ടയായി അവതരിക്കുന്നത്. ഓർക്കുമ്പോൾ തന്നെ കുളിരുകോരുന്നു. ഇനി ബീഫ് ഫ്രൈ കൂടി ഓർഡർ ചെയ്താൽ മതി. ഈ മൈദയെന്ന് പറയുന്നത് ഏത് ധാന്യമാണെന്ന് പൊറോട്ട വീരന്മാരോട് ഒന്ന് ചോദിച്ചു നോക്കണം. അങ്ങനെയൊരു ധാന്യമില്ലെന്നും ഗോതമ്പ് പൊടിക്കുന്നതിന്റെ വേസ്റ്റാണ് മൈദയെന്നും അറിയാവുന്നവർ എത്രയോ തുച്ഛം. ദഹന പ്രശ്നവുമായി ഡോക്ടറുടെ അടുത്ത് പിള്ളേരെ കൊണ്ടുചെല്ലുന്ന മാതാപിതാ ശ്രേഷ്ഠരോട് ആദ്യമേ ചോദിക്കും, ഡെയിലി എത്ര പൊറോട്ട കഴിക്കും? പൊറോട്ടയ്ക്ക് കേരളത്തിൽ ഇത്രയും പ്രചാരം നൽകിയത് അന്യസംസ്ഥാന തൊഴിലാളികളാണെന്നൊക്കെ നമ്മൾ ചുമ്മാ പറയും. 30 ആണ്ട് മുമ്പ് കേരളത്തിൽ എവിടിരിക്കുന്നു ഇത്രയും അന്യസംസ്ഥാന തൊഴിലാളികൾ? ഇനി തീരുമാനിക്കാം, കൊറോണയ്ക്ക് ശേഷവും പൊറോട്ടയെ ദേശീയ ഭക്ഷണമായി തുടരാൻ അനുവദിക്കണോ? പിള്ളേരും കൂടി സമ്മതിക്കണം. അവർ പൊറോട്ട സമരം നടത്തി വീട് സ്തംഭിപ്പിച്ചു കളയും. കേരള ചരിത്രത്തിൽ ഈ വിപ്ലവം പിന്നീട് പൊറോട്ട സമരം എന്ന് വിളിക്കപ്പെടും.